ഞാനിന്ന് വചനം സംസാരിക്കുമ്പോൾ ചിലരുടെ സന്തോഷം കൂടും, ചിലരുടെ സന്തോഷം പോകും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരുമിച്ച് കൂടി എന്നുള്ള സന്തോഷമാണെങ്കിൽ അത് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. നേരെ മറിച്ച് ക്രിസ്തുയേശുവിലാണെങ്കിൽ അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ ദൈവരാജ്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതിൽ ഭൂരിഭാഗം കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ വീണ്ടും ചില കാര്യങ്ങളൊന്ന് ഉറപ്പിക്കാനും ഓർപ്പിക്കാനും അതുകൊണ്ട് പത്രോസ് പറഞ്ഞതാ, നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു പറഞ്ഞ പോലെ. ഇപ്പൊ ചില കാര്യങ്ങളിൽ ഒന്ന് ഓർപ്പിക്കാൻ, ചിലതൊന്ന് ഉറപ്പിക്കാൻ കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ദൈവരാജ്യത്തെ കുറിച്ച്. ഞാൻ പറഞ്ഞു, യേശുവിന്റെ പ്രസംഗ വിഷയം ദൈവരാജ്യമായിരുന്നു. ദൈവരാജ്യം എന്താണ്? ദൈവരാജ്യം ഞാൻ പറഞ്ഞു, ദൈവത്തിന് പൂർണമായ അധികാരമുള്ള രാജ്യമാണ് ദൈവരാജ്യം. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടം എവിടെ പൂർണമായും നിറവേറ്റപ്പെടുന്നുവോ അവിടെയാണ് ദൈവരാജ്യമുള്ളത്. ഈ ഭൂമിയിൽ അത് പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എന്താ അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചേ? അങ്ങനെ പ്രവർത്തിക്കാൻ പഠിപ്പിച്ചതിന്റെ കാരണം സ്വർഗത്തിന്റെ പ്രത്യേകത, അവിടെ ദൈവത്തിന്റെ ഹിതം മാത്രമേ ഉള്ളൂ. ദൂതന്മാർ ഓരോ നിമിഷവും റെഡി ആയിട്ടിരിക്കുക. അവരുടെ ഒരു ചോദ്യം ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗബ്രിയേൽ പറഞ്ഞ പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. ഗബ്രിയേൽ എങ്ങനെയാ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത്? ആരാണ്? ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ എന്ന് പറഞ്ഞാൽ, ഗബ്രിയേലിന്റെ പ്രത്യേകത ഇതാണ്, ഗബ്രിയേൽ എപ്പോഴും ദൈവസന്നിധിയിലാണ്. എന്തിനാ ദൈവസന്നിധി നിൽക്കുന്നത്? ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ. അത് മാത്രമല്ല, അവർക്കൊരു മനോഭാവം കൂടിയുണ്ട്, ദൈവമേ അവിടെ എന്താണ് അരുളി ചെയ്യുന്നത് അത് ഞാൻ ചെയ്യും. അപ്പോൾ ദൈവം പറഞ്ഞു, ഇപ്പോൾ നസറത്തിലുള്ള മറിയത്തിന്റെ അടുക്കിലേക്ക് പോവുക. ഉടനെ ഗബ്രിയേൽ എന്ത് ചെയ്തു? കർത്താവേ സ്തോത്രം, ഞാൻ താഴേക്ക് പോവാ. നേരെ ഗബ്രിയേൽ വന്നു, വന്നു മറിയത്തിന്റെ അടുക്കൽ വന്നു. ദൂത് പറഞ്ഞു, ദൂത് പറഞ്ഞു നേരെ വീട് അങ്ങോട്ടേക്ക് പോയി, വീണ്ടും പോയി ദൈവസന്നിധി നിൽക്കുക. പിന്നെന്താ ഒറ്റ ചിന്തയുള്ളൂ? എന്താ? ഒന്ന് ദൈവത്തെ ആരാധിക്കുന്നു, പിന്നെ ചോദ്യം ഇതാണ്, ദൈവമേ എന്താ ഞാൻ ഇനി ചെയ്യേണ്ടത്? വാട്ട് ഈസ് യുവർ വിൽ, വാട്ട് ഈസ് യുവർ പ്ലാൻ? ഇനി മിഖായലും അത് തന്നെയാ, മിഖായലും അത് തന്നെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ഇവര് ദൈവത്തിന്റെ മെസ്സേജുമായിട്ട് പോകും. അപ്പോൾ സ്വർഗത്തിന്റെ പ്രത്യേകത, സ്വർഗം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം പൂർണമായും നടപ്പിലാകുന്ന സ്ഥലം, ദാറ്റ് ഈസ് ഹെവൻ. ഇനി അതുപോലെ എവിടെയാകണം? ഭൂമിയിലാകണം. എങ്ങനെ ഭൂമിയിലാകണേ? അതിനാ കർത്താവ് ഒരു കാര്യം കൂടെ തൊട്ട് മുമ്പ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം വരണമേ. അപ്പോൾ ദൈവത്തിന്റെ രാജ്യം വന്നാൽ എവിടെ വരുന്നുവോ അവിടെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പൂർണമായും സമർപ്പിക്കും. ദാറ്റ് ഈസ് കിങ്ഡം ഓഫ് ഗാഡ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? സ്വർഗത്തിലുള്ളതുപോലെ തന്നെ ഈ ഭൂമിയിലും അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നത്, ദൈവരാജ്യം സ്ഥാപിക്കുവാൻ. അപ്പോൾ യേശു വന്നതിന് വേണ്ടിയിട്ടാ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ. എന്താ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത? ഒന്ന് ഞാൻ പറഞ്ഞു, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പൂർണ്ണ അധികാരമുള്ള രാജ്യം, ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായും നിർവഹിക്കപ്പെടുന്ന രാജ്യം, അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യം ഈ ഭൂമിയിൽ കൊണ്ടുവരുവാൻ യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. വന്നിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അപ്പൊ എപ്പോഴാ ദൈവരാജ്യം വരാനുള്ള കാലം തികഞ്ഞത്? എപ്പോഴാ? എപ്പോഴാ? യേശു വന്നപ്പോഴാ. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവരാജ്യമില്ലേ? പഴയ നിയമത്തില് ദൈവരാജ്യത്തെ കാത്തിരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നവര്. ഒരു വാക്യം നിങ്ങൾ വായിച്ചു, മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം 43-ാം വാക്യം, മാർക്ക് ചാപ്റ്റർ 15:43.
ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ
ശ്രേഷ്ഠ മന്ത്രിയും
ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്തിയിലെ യോസഫ് വൻ ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു.
ഓക്കെ, ദൈവരാജ്യത്തെ കാത്തിരുന്ന അരിമത്തിയിലെ യോസഫ് ആരാ? ജോസഫിനെ നമുക്കറിയാം യേശുവിന്റെ രഹസ്യ ശിഷ്യനാണ്. ഇപ്പൊ യോസഫിനെ കുറിച്ച് ഇവിടെ പ്രത്യേകം എഴുതിയിരിക്കുകയാണ്, ദൈവരാജ്യത്തെ കാത്തിരുന്ന ജോസഫ്. അപ്പോൾ പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന അവര് ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവരായിരുന്നു. അവര് പ്രാർത്ഥിക്കുമായിരുന്നു. ഇനി അടുത്തൊരു തലത്തിൽ പറയുകയാണെങ്കിൽ, യേശു യെരുശലേമിലേക്ക് വന്നപ്പോൾ ഓശാനയുടെ സമയം, അവര് പറയുന്നു വരുന്നതായ ദാവീദിന്റെ രാജ്യം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ദാവീദിന്റെ രാജ്യം, കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഭൂമിയിൽ ദാവീദ് രാജാവായിരുന്ന സമയത്ത് ആ ദൈവത്തിന്റെ ഒരു ഭരണം ഉണ്ടായിരുന്നു. പക്ഷെ പൂർണ്ണമായും ദൈവരാജ്യത്തിന്റെ സിസ്റ്റം അല്ല അത്. അവർക്ക് അത്രയൊക്കെ വിളിച്ചുണ്ടായിരുന്നു, എന്താണ്, ദാവീദ് രാജാവായിട്ട് വരാൻ പോകുന്നു, ദൈവം ഭരിക്കുന്ന ഒരു രാജ്യം. അതുകൊണ്ടാണ് യെശയ്യാ 32 എഴുതിയിരിക്കുന്നത്, ഒരു രാജാവ് നീതിയോടെ വാഴും. അപ്പോഴും അവര് കുറച്ചുകൂടെ ഫിസിക്കലായിട്ടുള്ള രാജ്യമായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ എവിടെയാ? റോമ ഗവൺമെന്റിന്റെ അടിമകളാണ്. ആര്? ഇസ്രായേൽക്കാർ യേശുവിന്റെ കാലഘട്ടത്തിൽ. അപ്പോൾ അവരുടെ പ്രതീക്ഷ ഇതാണ്, ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ, ദൈവം രാജാവായി വാഴുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ കിങ്ഡം. ഇപ്പം റോമിന്റെ അധികാരം പോലെ തന്നെ ദൈവത്തിന്റെ അധികാരം. ഒരു പക്ഷേ ദാവീദിനെ ആയിരിക്കും വെച്ചാൽ പ്രതീക്ഷ, ദാവീദ് രാജാവായിട്ട് വാഴുന്ന കാലം. ഒരു ഫിസിക്കൽ കിങ്ഡം അവര് പ്രതീക്ഷിച്ചെ. പക്ഷെ യേശു പറഞ്ഞു, ഇത് ഫിസിക്കൽ കിങ്ഡം അല്ല, ഇതൊരു സ്പിരിച്വൽ കിങ്ഡമാണ് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായില്ല? നിങ്ങൾക്ക് ക്ഷീണമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അതിനേക്കാൾ ക്ഷീണമുണ്ട്. ഓക്കെ, കാരണം ഈ ചൂട് കാരണം ഇച്ചിരി ക്ഷീണം കൂടും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് നമ്മുടെ പാസ്റ്റർമാരൊക്കെ പ്രസംഗം പറയും, ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം, വേറൊന്നുമല്ല, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയിരിക്കാനായിട്ടാണ്. ഓക്കെ, ഞാനിങ്ങനെ സാറിന് പറയാറില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഫിസിക്കൽ കിങ്ഡം ആണ്. അതുകൊണ്ടാണ് ഇവര് ചോദ്യം ചോദിച്ചു, കർത്താവേ നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? എപ്പോഴാ ചോദിച്ചേ? കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേന്, അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിലാ. അപ്പോൾ ഈ ദൈവരാജ്യം, പക്ഷെ യേശു ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞ ആദ്യത്തെ കാര്യം ഇതാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് കടക്കുവാനുള്ള കാര്യം, രണ്ട് കാര്യം എഴുതി വെച്ചിരിക്കുക, എന്താണെന്നറിയാമോ? ഒന്ന്, മാനസാന്തരപ്പെടുക. രണ്ട്, സുവിശേഷത്തിൽ വിശ്വസിക്കുക. എന്തൊക്കെയാണ്? കേട്ടില്ല. മാനസാന്തരപ്പെടുക, പിന്നെ. അപ്പൊ രണ്ട് കാര്യം ചെയ്താൽ എവിടെ കടക്കും? ദൈവരാജ്യത്തിൽ കടക്കും. ഒരിക്കൽ ഒരാള്, യേശു ഒരാളോട് ഒരു ചോദ്യം ചോദിച്ചു, എന്നാ പറഞ്ഞത്, പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാ? അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തോടകന്നവനല്ല എന്നൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ? നീ ദൈവരാജ്യത്തോടെന്തല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇവൻ ദൈവരാജ്യത്തിന്റെ അകത്ത് കയറിയിട്ടില്ല, പക്ഷെ അടുത്ത് നിൽക്കുക. കാരണം എന്താ? തലയ്ക്കകത്ത് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ദൈവരാജ്യത്തോട് അടുത്ത് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്, പക്ഷെ ദൈവരാജ്യത്തിൽ കയറിയവര് കുറവാ. അടുത്തൊക്കെ ഉണ്ട്, പക്ഷെ അകത്ത് കയറിയാലേ എവിടെയാകുള്ളൂ? ദൈവരാജ്യത്തിലാകുള്ളൂ. അതിനെന്ത് ചെയ്യണം? രണ്ട് കാര്യങ്ങളാ ഉള്ളേ. ഒന്ന്, മാനസാന്തരപ്പെടണം. രണ്ട്, സുവിശേഷത്തിൽ വിശ്വസിക്കണം. ബ്രദറെ, ഇത്രയും ചെറിയ കാര്യം പറയാനാണ് ഇത്ര സമയം കളയുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഒരു ചെറിയ കാര്യമല്ലത്, ഈ ഒറ്റ കാര്യം ഒരാളുടെ നിത്യതയെ നിർണയിക്കുന്നതാണ്. വിശ്വസിക്കുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ലേ? വളരെ സിമ്പിളാ. പക്ഷേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണം ഇതാ, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അപ്പൊ ഞാൻ ആ മാനസാന്തരവും സുവിശേഷമൊക്കെ യേശു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ളൊരു വേദഭാഗം ഇന്ന് കാണിച്ചു തരാൻ പോവാണ്, യോഹന്നാന്റെ സുവിശേഷം. ഇതെടുക്കുമ്പോഴേ നിങ്ങൾ പറയും, ബ്രദറെ ഞാനത് എത്രയോ പേരോട് പറഞ്ഞിരിക്കുന്നു, അതൊന്ന് ശ്രദ്ധിക്കാൻ പോകും നമ്മളൊന്ന്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, അതിന്റെ 1 മുതൽ താഴേക്കൊന്ന് വായിക്കാം. വളരെ പരിചയമുള്ള വാക്യങ്ങളാ. മിനിമം 10 പ്രാവശ്യം കേൾക്കാത്ത ആരും എന്റെ അത് കാണത്തില്ല. പക്ഷെ നമ്മൾ അതിനെ കുറച്ച് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കാൻ പോവാ.
പരിശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദമോസ് അവനോട്, മനുഷ്യൻ മൃതനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ കടപ്പാൻ ആർക്കും കഴിയുകയില്ല.
നോക്കുക, നമുക്കറിയാം നിക്കോദമോസ് ബൈബിൾ ടീച്ചറാണ്. യേശുവിന് അടുക്ക വന്നു. യേശുവിന് അടുക്ക വന്നപ്പോ നല്ലൊരു കോംപ്ലിമെന്റാ പറഞ്ഞു. എന്താ പറഞ്ഞെ? ദൈവം കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യാൻ ആർക്കും കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കുകയാണ്. യേശുവിന്റെ കൂടെ ആരുണ്ട്? ആ ദൈവമുണ്ട്. നല്ലൊരു കോംപ്ലിമെന്റ് പറയാ. പക്ഷെ യേശു എടുത്തടിച്ചൊരു മറുപടിയാ പറയുന്നത്. യേശു പറഞ്ഞു, ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയത്തില്ല. എന്താ യേശു ഇവരോട് ഇങ്ങനൊരു കാര്യം പറയാൻ കാര്യം? നമ്മളൊക്കെയാണ് ഇൻട്രഡക്ഷൻ ഒക്കെ പറയാം. അപ്പൊ സൗരെന്താ പേരെന്താ എവിടെ നിന്നാ വന്നേ സുഖമായിരിക്കുന്നു വീട്ടിലാരൊക്കെ ഉണ്ട്? യേശു ഇൻട്രഡക്ഷനും ഇല്ല കൺക്ലൂഷനും ഇല്ല, ഒരൊറ്റ സ്റ്റേറ്റ്മെന്റാ പറയുന്നത്. അതുപോലെ സ്റ്റേറ്റ്മെന്റ് ചില കട്ടിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ശ്രദ്ധിക്കണേ. നമ്മൾ ചില കാര്യം പറയത്തില്ലേ, സത്യമായിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ വിശ്വസിക്കണം എന്ന് പറയത്തില്ലേ? അത് തന്നെ യേശു പറഞ്ഞു. സത്യം സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞാൽ യേശു സത്യമേ പറയുള്ളൂ. പക്ഷെ ഇത് കുറച്ചും കൂടെ ഒന്ന് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് തറപ്പിച്ചു പറയുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സീരിയസ് ആണെന്ന് കാണിക്കുക. സത്യം സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയത്തില്ലെന്ന്. നോ എക്സെപ്ഷൻസ്. എന്തെങ്ങനെ പറയാൻ കാര്യം? പറയാൻ കാര്യമുണ്ട്. കാരണം ഈ നിക്കോദമോസ് ഒരു നല്ല മനുഷ്യനാണ്. ഹീസ് എ ഗുഡ് മാൻ. രണ്ട്, അദ്ദേഹം ഒരു ബൈബിൾ ടീച്ചറാ. പഴയ നിയമ ന്യായപ്രമാണമൊക്കെ അത്യാവശ്യം അനുസരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു പോരുന്ന ആളാ. അത് മാത്രമല്ല, ഇദ്ദേഹം യേശുവിനോട് പരീശന്മാരുടെ കൂട്ടത്തില് ഒരു പ്രമാണിയാ. ചെറിയ ആർത്തിയല്ല, പരീശനാണ്. അക്കൂട്ടത്തിൽ പ്രമാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ ഒരു ബിഷപ്പിന്റെ ലെവലുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ, അച്ഛന്മാരുണ്ട് അതിന് മുകളിൽ ബിഷപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പാസ്റ്റ് ഉണ്ട് സെൻട്രൽ പാസ്റ്റ് ഉണ്ടെന്ന് കൂട്ടിയോ. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ, ഏതെങ്കിലും നിങ്ങൾ എടുത്തു. അപ്പോൾ ഇദ്ദേഹം ചെറിയ ആളല്ല, അദ്ദേഹം ഒരു വളരെ ഉയർന്ന ആത്മീയ പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ്. ഒന്ന്, രണ്ട്, അദ്ദേഹം ബൈബിൾ ടീച്ചറാണ്, ഉപദേഷ്ടാവാണ്. കാരണം യേശു ചോദിക്കുന്നുണ്ട്, നീ ഉപദേഷ്ടാവായിട്ട് നീ അറിയുന്നില്ലേ? അപ്പൊ ഒരു ബൈബിൾ ടീച്ചറാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് യേശുവിനോട് ചില താല്പര്യങ്ങളുണ്ട്. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ എല്ലാ പോസിറ്റീവ് ആസ്പെക്ട്സാ. ആ വ്യക്തിയോട് യേശു ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. രണ്ട്, ഞാൻ വിചാരിക്കുന്നത് ഇത് പറയാനുള്ള ഒരു കാര്യം, ഇവൻ ദൈവരാജ്യത്തെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരുവനും കൂടിയായിരുന്നു. യെസ്, ദൈവരാജ്യത്തിന്റെ ചിന്തകളിലുള്ള ഒരുവനാ നിക്കോദമോസ്. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ദൈവരാജ്യത്തെ കാത്തിരിക്കുന്ന അരിമത്യക്കാരൻ യോസഫിന്റെ സുഹൃത്താണ് ആര്? നിക്കോദമോസ്. കാരണം ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയാണ് യേശുവിന്റെ ശരീരം എന്ത് ചെയ്തത്, അവിടെ നിറക്കിയത്. ആ നമ്മുടെ നാട്ടിൽ പറയലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനും കൊണ്ട് ഒരു സൗരഭ്യം തോന്നുന്നു. അപ്പം ഈ യോസഫ് കാത്തിരുന്ന ആളാണെങ്കിൽ നിശ്ചയമായിട്ടും നിക്കോദമോസ് ആരായിരിക്കും? കാത്തിരുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് അങ്ങനെ കാത്തിരുന്ന ഒരുവനോട് യേശു പറയ, വളരെ ക്ലിയർ സ്റ്റേറ്റ്മെന്റാ, സത്യം സത്യമായും ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ പറ്റത്തില്ല. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് യേശുവിനോട് ഒരു ക്ലാരിറ്റി കൊടുക്കുകയാണേ. അടുത്ത വാക്യം, അഞ്ചാം വാക്യം. അതിന് യേശു നിക്കോദമോസ് ചോദ്യം ചോദിക്കുകയാണ്, മനുഷ്യൻ വൃദ്ധനായ ശേഷവും ജനിക്കുന്ന എങ്ങനെ? ആ അപ്പൊ പുള്ളിക്ക് ഈ ഇതിനെ കുറിച്ചൊക്കെ അറിയാം, ദൈവരാജ്യമൊക്കെ അറിയാം. പക്ഷെ പുള്ളിക്കാരുടെ സംശയം, ഇത്രയും പ്രായമായി, ഇനി എങ്ങനെ ജനിക്കുന്നു? വീണ്ടും യേശു പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോണേ. അതിന് യേശു, ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു. നോക്ക്, യേശു വളരെ ചുരുക്കം ആമേനാമേൻ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എല്ലാം കൂടെ ഒരു 10 ആമേനാമേൻ കാണും യേശുവിന്റെ ബൈബിളില്. അതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യേശുവിന്റെ മുഴുവൻ സ്റ്റേറ്റ്മെന്റ് ബൈബിളിൽ എടുക്കുകയാണെങ്കിൽ ഒരു പത്രാശം പറഞ്ഞാണോ അല്ലെ? അതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് നിക്കോദിമോസിനോടാ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. അതിനേശു വീണ്ടും പറയുകയാണ്, അതിനേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയത്തില്ല. ആദ്യം പറഞ്ഞ് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു എന്ത് ചെയ്യുന്നില്ല, കടക്കാൻ കഴിയത്തില്ല. ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിന്റെ അകത്ത്. ഒന്ന്, ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റും. ദൈവരാജ്യം എന്ന് പറഞ്ഞ രാജ്യമുണ്ട്, അതിലേക്ക് കയറി ചെല്ലാൻ പറ്റും, ആ ദൈവരാജ്യത്തിൽ ആയിരിക്കാൻ പറ്റും. പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. എന്താ വെള്ളം? വെള്ളം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ എവിടെ വെള്ളം കണ്ടാലും നമ്മൾ ഉടനെ സ്നാനമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, വെള്ളം കണ്ടാൽ പിന്നെ അന്നേരം സ്നാനമാ. ഞാൻ പണ്ടൊരിടത്ത് ഒരു പ്രസംഗം കേൾക്കാൻ പോയപ്പോഴത്തെ ആ ദേവദാസൻ സ്നാനത്തിന്റെ ക്ലാസ്സാ, എവിടൊക്കെ വെള്ളം കണ്ടോ മുഴുവൻ സ്നാനമായിട്ട് കണക്ട് ചെയ്തു. ഇവിടെ സ്നാനത്തെ കുറിച്ചല്ല പറയുന്നേ, എന്താ വെള്ളം? ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഈ വീണ്ടും ജനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ വാക്യങ്ങൾ, ഒന്ന് പത്രോസ്, ഫസ്റ്റ് പീറ്ററിന്റെ അതൊരു വാക്യമുണ്ട്. ഫസ്റ്റ് പീറ്റർ അതിന്റെ ഒന്നാം അധ്യായം 23 വാക്യം, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:23.
കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയുമാകുന്നു. പുല്ലുവാടി പൂ തുറന്നുപോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു, അതാകുന്നു നിങ്ങളോട് പ്രസംഗിക്കുന്ന വചനം.
കണ്ടോ, ശ്രദ്ധിച്ചേ. കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ വീണ്ടും ജനനത്തിങ്കൽ ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം പറയണം, എന്താണ്? ദൈവവചനം. ദൈവവചനം. അപ്പോൾ ഒരാൾ വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാ? ദൈവവചനത്തിന്റെ പ്രസംഗത്തിലൂടെ. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഞാനല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ജനനത്തിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ, എന്താണ്? ദൈവത്തിന്റെ വചനം. നീ ഒരു വാക്യം കൂടെ കാണിക്കാം, എഫേസ് ലേഖനം 5 അതിന്റെ 26-27 വാക്യങ്ങൾ, എഫേഷ്യൻസ് ചാപ്റ്റർ 5:26-27.
അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു.
So that he might sanctify her, having cleansed her by the washing of water with the word. അപ്പോൾ വചനത്തെ വെള്ളത്തോട് ഉപമിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആ വചനത്താൽ, ഇനി വേറൊരു കണക്ടിങ് വചനമുണ്ട്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, വെള്ളത്താൽ എന്ന് പറയുമ്പോൾ വചനത്താൽ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ എനിക്ക് തർക്കമില്ല, ഓക്കെ, ഞാൻ അംഗീകരിച്ചിരിക്കുക. ഇല്ല ബ്രദർ, സ്നാനമാണോ? ശരി, സ്നാനം കൂടെ വേണ്ടതാണല്ലോ, അതുകൊണ്ട് ഞാൻ അംഗീകരിച്ചു. എന്റെ നമ്മൾ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് കിട്ടുന്ന എന്റെ ഒരു കൺവിക്ഷൻ ഞാൻ പറയണം, ഇതാണ്. ഇനി ചിലർ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതും ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്, കാരണം വെള്ളത്തെ ആത്മാവിനോട് ഉപമിച്ചിരിക്കുന്നുണ്ട്. ഫൈൻ, വാട്ട് എവർ ഇറ്റ് മേ ബി. ഇനി നിങ്ങൾ അങ്ങനെ പറയാൻ ആത്മാവില്ല, ഞാൻ നിങ്ങളോട് അനുകൂലിക്കുക, ഒരു കുഴപ്പമില്ല, നമുക്ക് തർക്കത്തിന് പോകണ്ട, ഒരു പ്രശ്നമാകണ്ട, നിങ്ങൾ അങ്ങനെ ഇരുന്നോട്ട് നിങ്ങളുടെ വിശ്വാസം. ഇനി വീണ്ടും ഒരു വാക്യം കൂടി ഉണ്ട്, എസെക്കിയേൽ പ്രവചനം 36, നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചിന്തിച്ചൊരു വാക്യമാണ്. എസെക്കിയേലിന്റെ 36 അതിന്റെ 25 വാക്യം,
ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും.
ഓക്കെ, നമ്മൾ കഴിഞ്ഞ ചിന്തിച്ച കാര്യം പുതിയൊരു ഹൃദയത്തിന്റെ കാര്യമാണ്. ഇവിടെ അതിന് മുമ്പ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. അവിടെയും വെള്ളത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുക, നിർമ്മല ജലം തളിക്കും. ഓക്കെ, അപ്പോൾ ദൈവവചനത്തിലൂടെ കർത്താവ് വീണ്ടും ജനിപ്പിക്കുന്നു. രണ്ട്, നിങ്ങൾ യോഹനൻ 3 മടങ്ങി വരാം. രണ്ടാമത് പറയാണ്, വെള്ളത്താലും പിന്നെന്താണ്, ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ. വീണ്ടും ജനനത്തിങ്കൽ രണ്ട് കാര്യം, രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, വചനത്താൽ വചനം സംസാരിക്കപ്പെടണം. രണ്ട്, വചനം സംസാരിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തിയോട് ഇടപെടണം. രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുമ്പോഴാണ് വീണ്ടും ജനനം സംഭവിക്കുന്നേ. ദൈവത്തിന്റെ സൃഷ്ടിയിൽ അങ്ങനെ കേട്ടോ, നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1 എടുക്കണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണ്. എന്താണ്? വെള്ളത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ആത്മാവ് വെള്ളത്തിന് മീതെ എന്ത് ചെയ്തു? വ്യാപരിച്ചു, വെളിച്ചമുണ്ടായി. രണ്ട് കാര്യങ്ങൾ അവിടെ കാണുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ. ഒന്ന്, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു വചനം. ആവർത്തിച്ച് പറയാ, ഉണ്ടാകട്ടെ, വചനം ദൈവം സംസാരിച്ചു. രണ്ട്, ആത്മാവ് പരിവർത്തിച്ചു. വചനവും ആത്മാവും പരിവർത്തിച്ചപ്പോൾ സൃഷ്ടി ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ വീണ്ടും ജനത്തെങ്കിലും ദൈവം ഇത് തന്നെയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യാണ്? ഒന്ന് വചനം, രണ്ടാത്മാവ്, രണ്ടും ഒരുപോലെ പരിവർത്തിക്കുമ്പോൾ പുതിയ സൃഷ്ടി ഉണ്ടാകും. ഇനി ഒരു എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ, മറിയത്തിന്റെ അടുക്കൽ ദൂതൻ വന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തിന്റെ മേൽ ആവസിക്കും. ദൂതൻ വന്ന് വചനം പറഞ്ഞു, പരിശുദ്ധാത്മാവ് ആവസിച്ചു, അപ്പൊ യേശു ഉള്ളിൽ ജനിച്ചു. ഇപ്പൊ വചനവും ആത്മാവും പരിശുദ്ധാത്മാവും രണ്ടും ഒരുപോലെയാ പ്രവർത്തിക്കുന്നത്, സെപ്പറേറ്റ് അല്ല. വചനവും ആത്മാവും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളും ദൈവശക്തിയും അറിയായി കൊണ്ട് തെറ്റിപ്പോകുന്നു. അപ്പൊ തിരുവെഴുത്തും ദൈവശക്തിയും പരിശുദ്ധാത്മാവും രണ്ടും ഒരുപോലെ ചേർന്ന് പോകുന്ന കാര്യമാണ്, ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വീണ്ടും ജനനത്തെങ്കിലും രണ്ട് കാര്യം ഒരുപോലെ സംഭവിക്കുക. എന്താണ്? ഒന്ന്, ദൈവ വചനം സംസാരിക്കുന്നു. രണ്ട്, പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നു. പൗലോസ് വചനം സംസാരിച്ചു, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു, ഉടനെ ലുദിയായുടെ ഹൃദയം തുറന്നു, ലുദിയ വിശ്വസിച്ചു, വീണ്ടും ജനനം സംഭവിച്ചു. യെസ്. പത്രോസ് പ്രസംഗിച്ചു, പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു, 3000 പേർക്ക് കൺവിക്ഷൻ കിട്ടി. ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ, പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. പരിശുദ്ധാത്മാവ് ആദ്യം പുറത്തു നിന്നാണ് പ്രവർത്തിക്കുന്നത്. എങ്ങനെ ഈ പുറത്തുനിന്ന് പ്രവർത്തിക്കുന്നത്? പുറത്തുനിന്ന് നമ്മുടെ ഉള്ളിലേക്ക് കൺവിക്ഷൻ തരും, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, ലോകത്തിന് ബോധ്യം വരുത്തും. ലോകത്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത്, ബോധ്യം വരുത്തും, കൺവിക്ഷൻ തരും. അതിനെക്കുറിച്ച് ഒരു ദിവസം പറഞ്ഞിങ്ങനെയാണ്, ഫസ്റ്റ് ഹീസ് എ ഡിസ്റ്റർബർ എന്ന് എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആദ്യം ആരാണ്? ഒരു ഡിസ്റ്റർബർ. എന്നാ ഉള്ളിൽ പാപത്തെക്കുറിച്ച് ബോധ്യം വരുന്നത്, അയ്യോ ഞാൻ പാപിയാണ്. രണ്ട്, ഇങ്ങനെ കൺവിക്ഷൻ തന്ന പരിശുദ്ധാത്മാവ് ഇവൻ വിശ്വസിക്കുമ്പോൾ ഇവന്റെ ഉള്ളിലേക്ക് വരുന്നു. പ്രോസസ്സൊക്കെ ഒരുമിച്ച് കിടക്കുന്ന കേട്ടോ, അതുകൊണ്ട് എനിക്ക് കൃത്യം എന്നെ കീറും കുറിച്ച് പറയാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാ, എങ്കിലും ഏകദേശം അറിയാമെന്നില്ലെങ്കിൽ പറയാം. അപ്പോൾ ദൈവവചനം സംസാരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്, ദൈവവചനം. അതുകൊണ്ടാണ് സുവിശേഷ പ്രസംഗം ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം സുവിശേഷ പ്രസംഗത്തിലൂടെ എന്ത് ചെയ്യുള്ളൂ? ഒരാളെ രക്ഷിക്കപ്പെടത്തുള്ളൂ. ഒരു രോഗം സൗഖ്യമായേക്കാം, രോഗം സൗഖ്യമായതുകൊണ്ട് രക്ഷിക്കപ്പെടത്തില്ല കേട്ടോ, ഐ എം സോറി ടു ടെൽ യു. പക്ഷെ അതൊരു ട്രിഗർ ആയിരിക്കും കേട്ടോ, രോഗ സൗഖ്യമാകുമ്പോൾ ഓ യേശു കർത്താവ് ജീവിക്കുന്നു എന്നുള്ള ബോധ്യം ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകാൻ സഹായിക്കുന്ന കാര്യമാണ്. പക്ഷേ മാനസാന്തരത്തിന്റെ വചനം കേട്ടാലേ, യേശു ക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ച് കേട്ടാലേ ഒരാൾ രക്ഷിക്കപ്പെടുള്ളൂ. അതിലേക്ക് ഞാൻ പറഞ്ഞു വരാൻ പോകുന്നേ, ഉടനെ വായിച്ചു നിങ്ങൾ. അപ്പോൾ ഒന്ന് വചനം, രണ്ട് പരിശുദ്ധാത്മാവ്, രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു പുതിയ സൃഷ്ടി ഉണ്ടാകുന്നത്. താഴേക്ക് വായിക്കാം, അതിനെ 6
ജഡത്താൽ ജനിച്ച ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാൻ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഓതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അതെവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദമോസ് അവനോട് ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു.
ശ്രദ്ധിച്ചേ, ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു, ഈ മനുഷ്യൻ വൃദ്ധനായ ശേഷവും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കുന്ന എങ്ങനെ? ഇപ്പൊ ഇച്ചിരി വെള്ളിടിയൊക്കെ വെട്ടി ഉള്ളുടെ തലയ്ക്കകത്ത്. അപ്പൊ ചോദിക്കുകയാണ്, എങ്ങനെ സംഭവിക്കും കാര്യം? യേശു പറഞ്ഞ് ശ്രദ്ധിച്ചോ, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. സ്വർണ്ണങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടന്റാ. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മാവിൽ ജനിക്കണം. ആത്മാവിലുള്ള ജീവിതമാണ് ദൈവരാജ്യം. ചിലവിടെ തെളിച്ചു പറയട്ടെ, യാക്കോവ സഭയിൽ നിന്നോ കത്തോലിക്ക സഭയിൽ നിന്നോ പെന്തക്കോസിലേക്കോ ബ്രദറിലേക്കോ മാറുന്നല്ല വീണ്ടും ജനം. നോ, സഭ മാറുന്നതല്ല വീണ്ടും ജനം. ഇറ്റ്സ് വെരി ക്ലിയർ. ആ സഭയിൽ വിഗ്രഹാരാധന, ഈ സഭയിൽ വിഗ്രഹാരാധന ഇല്ല. ആ സഭയിൽ കൈയിടിയില്ല, ഈ സഭയിൽ കൈയിടിയുണ്ട്. നോട്ട് അറ്റ് ഓൾ. അങ്ങനെ ചിന്തിക്കരുത്, സഭ മാറുന്നതല്ല. ഇനി കുറച്ച് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുമല്ല, പാപം ചെയ്യരുത്, നല്ല രീതിയിൽ ജീവിക്കണം, അതുമല്ല വീണ്ടും ജനം. നമ്മൾ പിള്ളേരോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നല്ല രീതിയിലൊക്കെ ജീവിക്കണോടാ, അല്ല ഇക്കാലത്തൊക്കെ ജീവിക്കാൻ വലിയ പാടാ മുന്നോട്ട് പോകാൻ. ഈ നല്ല മുന്നോട്ട് പോകാൻ വലിയ പാടുള്ളൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇതൊരു ഒരു ഒരു ദൈവിക മർമ്മമാണ് യേശു പറഞ്ഞത്, വീണ്ടും ജനം. എന്നിട്ട് യേശു ഒരു കാര്യം പറഞ്ഞു, കാറ്റതിന് ഇഷ്ടമുള്ളിടത്ത് തോന്നുന്നു, ശബ്ദം കേൾക്കുന്നു, എവിടെ നിന്ന് വരുന്നു എന്ന് എവിടേക്ക് പോകുന്നു എന്ന് എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. കാറ്റ് പോകുന്നവരെ അറിയാൻ പറ്റുമോ? പിന്നെ എപ്പോ അറിയാമെന്നറിയാവോ? ആ മരം കിടന്ന് ഇങ്ങനെ ആടുമ്പോ അറിയാം. എന്താ, എന്തടിച്ചിട്ടുണ്ട്? കാറ്റടിച്ചിട്ടുണ്ട്. ഗോട്ട് ദ പോയിന്റ്? എങ്ങനെ അറിയുന്നേ? എവിടെ കാറ്റടിക്കുന്നല്ലോ അറിയാവോ? ആർക്കും അറിയത്തില്ല. പക്ഷെ മരം കിടന്ന് ഇങ്ങനെ ആടുമ്പോൾ നമുക്കറിയാം എന്തടിച്ചോണ്ടിരിക്കുക, കാറ്റടിച്ചോണ്ടിരിക്കുക. ഇതുപോലെയാണ് വീണ്ടും ജനിക്കുന്നവെന്ന് എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാവോ? എപ്പോഴാ സംഭവിച്ചെന്ന് അറിയത്തില്ല, പക്ഷെ വീണ്ടും ജനിച്ചാൽ അറിയാം, ചലനം ഉണ്ടാവും. വീണ്ടും ജനിച്ചാൽ എന്നാ ഉണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. വീണ്ടും ജനിച്ചാൽ അവന്റെ കംപ്ലീറ്റ് ഔട്ട്ലുക്ക് മാറുക, അവന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറുക, അവന്റെ ചിന്താധാര മാറുക, അവന്റെ ഇടപാടുകൾ മാറുക, അവന്റെ സംസാരം മാറുക, അവന്റെ താല്പര്യങ്ങൾ മാറുക, അവന്റെ ലക്ഷ്യം മാറുക. വീണ്ടും ജനിച്ചാൽ പ്രിയ സഹോദരങ്ങളെ, അവന് പഴയ രീതിയിൽ പോകാൻ പറ്റത്തില്ല. നോ, ഇടക്കൊക്കെ ഇത് അടിക്കുള്ളൂ, അടിച്ചു പൊട്ടിക്കുന്ന ആളല്ല, ചില സീരിയസ് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ വീണ്ടും ജനിച്ചാൽ എങ്ങനെ വീണ്ടും ജനിക്കാൻ നമുക്ക് അറിയത്തില്ല. കാരണം വചനം പറഞ്ഞു, പരിശുദ്ധാത്മാ ഇടപെട്ടു, നമുക്കിതൊക്കെ എപ്പോഴാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല കൃത്യമായിട്ട്. ഇത് ഞങ്ങൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കും, ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കും, പരിശുദ്ധാത്മാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, എപ്പോഴാന്ന് അറിയത്തില്ല. പക്ഷെ കാറ്റ് അറിയാം എപ്പോഴാന്നറിയോ? നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം വരെ കടിച്ചു കീറാമെന്ന ഭർത്താവ് സൗമ്യമായിട്ട് സംസാരിക്കുന്നു. ആ ഞാൻ പറഞ്ഞത് വീണ്ടും ജനിച്ചാൽ അന്നേരം അറിയാമെന്നേ. കാരണം യേശു പറഞ്ഞത് കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന് പറഞ്ഞ പോലെ കാറ്റടിക്കുമ്പോൾ അറിയാം കാറ്റടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരിക എന്ന അതിന്റെ അർത്ഥം. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നാൽ നിങ്ങൾക്ക് പഴയ പോലെ പോകാൻ പറ്റത്തില്ല. താല്പര്യങ്ങൾ മാറിയിരിക്കും, ലക്ഷ്യം മാറിയിരിക്കും, സംസാരം മാറിയിരിക്കും. അതാ വീണ്ടും ജനത്തിന്റെ ശക്തി. കാരണം ഈ സ്വർഗത്തിലെ പരിശുദ്ധാത്മാ ഒരുവന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഒന്നും സംഭവിക്കത്തില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്? നോ, സ്വർഗം ഒരുവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ കൂൾ കൂൾ അടങ്ങ് പോകാൻ പറ്റുമോ? നോട്ട് അറ്റ് ഓൾ. അപ്പൊ വീണ്ടും ജനനമെന്ന് പറഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് യേശു ഇത്ര ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. ഞാൻ പറഞ്ഞ അത്യാവശ്യം പ്രാർത്ഥിച്ചൊക്കെ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒത്തിരി പേര് പ്രാർത്ഥിച്ചു പോകുന്നവരുണ്ട്. എനിക്ക് എന്റെ റിലേറ്റീവ്സിനൊക്കെ അറിയാം, എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും. കുറച്ചും കൂടെ ഭക്തിയുള്ള മെഴുകേരി കത്തിച്ച് വെച്ചാ പ്രാർത്ഥിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥിക്കും. നമ്മളൊക്കെ കൂടുതൽ വേള് വായിക്കുന്നുണ്ട്. ഒരു സങ്കീർത്തനം വായിക്കും, പഴയ നിയമത്തിന് ഒരു ഭാഗം വായിക്കും, പുതിയ നിയമത്തിന് ഒരു ഭാഗം വായിക്കും. രാത്രി പ്രാർത്ഥിച്ചിട്ടേ കിടക്കുള്ളൂ. പക്ഷേ ഒറ്റ പ്രശ്നമുള്ളൂ, വീണ്ടും ജനിച്ചിട്ടില്ല. വീണ്ടും ജനിച്ചിട്ടില്ല. അപ്പോൾ ഓക്കെ, ഇവിടെ ഇവിടെ പറയാണ്, അപ്പൊ നിക്കോദിമോസ് ചോദിക്കുക, എങ്ങനെ കർത്താവ് ഒന്ന് പറഞ്ഞതായി സംഭവം, കർത്താവ് പറഞ്ഞു കൊടുക്കുക, എങ്ങനെ വീണ്ടും ജനിക്കുന്നത്? അതിന്റെ കീ കർത്താവ് നിക്കോദിമോസിൽ കൊടുക്കുക. താഴേക്ക് വായിക്കുമ്പം അതിന്റെ കീ കിടക്കുന്ന എവിടെന്നറിയാമോ? 13-ാം വാക്യം.
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായി, മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ.
ആ ശ്രദ്ധിച്ച്, നമ്മൾ ഈ 16-ാം വാക്യം പലപ്പോഴും കേൾക്കാറുള്ളേ, പക്ഷെ അതിന്റെ മോളിൽ കേട്ടാലേ ക്ലിയർ ആവുള്ളൂ. എന്താ ആദ്യം വിശ്വസിക്കേണ്ട കാര്യം? ഇതാണ്, സ്വർഗത്തിൽ നിറങ്ങി വന്ന, സ്വർഗത്തിൽ കയറിയ യേശു. യേശു രാവിലെ പറഞ്ഞ ഡിവൈനാ, യേശു ദൈവമാ, സ്വർഗത്തിൽ നിന്ന് വന്നയാളാ. അല്ലാതെ ഇവിടെ മറിയത്തിന്റെ മകനായിട്ട് ഇവിടെ ജനിച്ച് സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ ജനിച്ചേ. പക്ഷേ കാലങ്ങൾക്കും സമയങ്ങൾക്കും മുമ്പേ അനാദിയായും ശാശ്വതമായും യേശു ദൈവമാ. അതാദ്യം നീ അറിയണം. നിക്കോദിമോസിന് പറയുക, അങ്ങനെ യേശു ഈ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടൊരു കാര്യം ചെയ്തു. എന്താണെന്നറിയാം? അതിന് അടുത്ത വാക്യം, 14-ാം വാക്യം, മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്തിനാ? അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ശ്രദ്ധിച്ച്, അപ്പോൾ ആദ്യം യേശു സ്വർഗത്തിലുണ്ടായിരുന്ന യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി മനുഷ്യനായി. പക്ഷെ അവിടം കൊണ്ട് തീർന്നില്ല. ഈ മനുഷ്യനായി വന്ന യേശു എന്ത് ചെയ്യുന്നറിയാമോ? യേശു മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുവിനെ ഉയർത്തി. എവിടെയാ ഉയർത്തിയേ? എവിടെ ഉയർത്തിയേ? കുരിശിലാ ഉയർത്തിയേ. കുരിശിൽ ഉയർത്തി. ഈ യേശുവിനെ കുരിശിൽ ഉയർത്തി. എന്തിനുവേണ്ടി ഉയർത്തിയത്? അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. എന്ന് പറഞ്ഞാൽ ഈ ഉയർത്തപ്പെട്ട യേശുവിനെ നോക്കിയാലേ നിത്യജീവനുള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി യേശുവിനെ അറിയാമായിരിക്കും. ചെല്ലു പറഞ്ഞു, യേശു നല്ലൊരു ബൈബിൾ ടീച്ചറാ, ഫൈൻ, ദാറ്റ് ഈസ് ഗുഡ്. ചെല്ലു പറഞ്ഞു, യേശു എന്റെ ഫ്രണ്ടാ. അവിടെ വീട്ടിലൊരു പുസ്തകം ഇരിപ്പുണ്ട്, കുരിശും കടാരയും. അതിന്റെ മുകളിലൊരു കുരിശ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എന്താണെന്നറിയാമല്ലെ, പോൾ ഇടയ്ക്കിടയ്ക്ക് അറിയും ഫ്രണ്ടാ ഫ്രണ്ടാന്ന് പറയും. എന്താ ഞങ്ങൾക്ക് ഇതിൽ പിടികിട്ടിട്ടില്ല. ചിലർക്ക് യേശു ഫ്രണ്ടാ. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഒരു പാട്ടിന്റെ താഴെ ഒരു പെൺകുട്ടി ഒരു കമന്റ് എഴുതിയിരിക്കുകയാണ്. ഞാനൊരു ഒരു ക്രിസ്ത്യൻ പാട്ട് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയ ഒരു പെൺകുട്ടി കമന്റ് എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ഹെഡ്ഫോൺ വെച്ചിട്ട് കണ്ണുവടച്ച് ഈ പാട്ട് കേൾക്കുക, കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും, നല്ലൊരു ഫീലിംഗ് ആ. വാട്ട്? ചില പാട്ടുകൾ കേട്ടുകഴിഞ്ഞാൽ നല്ലൊരു ഫീലിംഗ് അല്ലേ? സെന്റിമെന്റ്സ്. അതുകൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകൊണ്ട് അതിന് രക്ഷിക്കപ്പെടത്തില്ല, അല്ലെങ്കിൽ വീണ്ടും ജനിക്കത്തില്ല. നോ, അതൊക്കെ ഫീലിംഗിലും ഉണ്ടാകാം. ദൈവത്തെ അറിയാത്തവർക്കും എന്തുണ്ടാവും? ഇടയ്ക്ക് ഫീലിംഗ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു സിനിമാ താരമോ രാഷ്ട്രീയ നേതാവോ ഏതെങ്കിലും മീറ്റിംഗിൽ പോയി ഒന്ന് തല കുമ്പിടുകയോ കരയുകയോ ചെയ്യുമ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റാ. ഒന്നും സംഭവിക്കുന്നില്ലെന്ന്. വീണ്ടും ജനിച്ച കണ്ടറിയാം. കാറ്റതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. വീശിയാൽ അറിയാം കാറ്റടിച്ചോ ഇല്ലയോ എന്ന്. കാറ്റടിച്ചോ ഇല്ലയോ എന്ന്. കാറ്റടിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്തിട്ടില്ല? ചലനം സംഭവിച്ചിട്ടില്ലെങ്കിൽ, വ്യത്യാസം സംഭവിച്ചിട്ടില്ലെങ്കിൽ കാറ്റടിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ഞാൻ കുറച്ച് അതിലേക്കൊന്ന് വരിക കേട്ടോ. പരിചയമുള്ള ഒരു വേദഭാഗം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുക. അങ്ങനെ രക്ഷപ്പെട്ട ഒരാളെ കുറിച്ച് ഒരു വാക്യം കൂടെ വായിച്ചു, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോകാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം, 6:40 കൂടെ ഒന്ന് വായിച്ചു.
പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും.
ശ്രദ്ധിച്ചേ, പുത്രനെ നോക്കിക്കൊണ്ട്. Everyone who beholds the Son എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ആരെ നോക്കണം? പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ. ഇത് പിതാവിന്റെ ഇഷ്ടം. അത് മാത്രമല്ല, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്താ ഈ പുത്രനെ നോക്കുക എന്ന് പറഞ്ഞാൽ? എന്താ ഏത് പുത്രനെയാ? മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയത് പോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നോക്കണം. എങ്ങനെ നോക്കുന്നേ? ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തില് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്. ഇപ്പൊ പൗലോസിന്റെ പരിപാടി എന്നായിരുന്നു? എന്തായിരുന്നു പൗലോസിന്റെ പരിപാടി? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ചു കാണിക്കുക. എന്ത് വരച്ചു കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ പൗലോസ് അവിടെ ഇതിന്റെ കുരിശ് വരച്ച് അതിൽ യേശുവിന്റെ പടം വരച്ചെന്നാണ്? അല്ല, ദൈവ വചനത്താൽ പൗലോസ് വരച്ചു കാണിച്ച പോലെ, എന്ന് പറഞ്ഞാൽ വരച്ചതുപോലെയാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് വർണ്ണത്തെ കുറിച്ച് പൗലോസ് പ്രസംഗിച്ചേ. ആണ് പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കേ. ഇത്രയും ക്ലിയർ ആയിട്ട് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണവും അതിന്റെ ഫലമായി നമുക്ക് ഉണ്ടാകുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തു പറ്റി ഗലാത്യരേ എന്നാ ചോദിക്കുന്നേ. അപ്പോൾ പുത്രനെ നോക്കണം, നോക്കുക മാത്രമല്ല എന്ത് ചെയ്യണം? അവനിൽ വിശ്വസിക്കണം. നിങ്ങൾ പൗലോസിനെ ശ്രദ്ധിച്ചേ, പൗലോസിന്റെ സുവിശേഷം എന്താ? നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ഭയത്തോടും നടുക്കത്തോടും വിറയലോടും കൂടെ ഇരുന്നു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നോക്ക്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുക. വീണ്ടും പൗലോസ് പറയുകയാണ്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു എന്റെ സുവിശേഷം. നോക്ക്, ദിസ് ഈസ് ഗോസ്പൽ. ഇപ്പൊ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുവിനെ വരച്ചു കാണിക്കുക. ഏത് യേശു? സ്വർഗത്തിലിരുന്ന യേശു, മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന യേശു. ആ യേശു കാൽവരി കുരിശിൽ ഉയർത്തപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഈ സുവിശേഷം ഓക്കെ. ഇനി ഞാൻ എന്റെ ഒരു ഒരാളെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ക്ലിയർ ആവും. ലൂക്കോസിന്റെ സുവിശേഷം, അതിന്റെ 23-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 23, 39-ാം വാക്യം.
തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവൻ അവനെ ശാസിച്ച്, ശമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പറദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു.
അവിടെയും ഒരു സത്യമായിട്ട് നിന്നോട് പറയുന്നു നമ്മൾ കാണുന്നുണ്ട്. നോക്കുകയാണെ, ശ്രദ്ധിച്ചോണേ, ഇവിടെ 39-ാം വാക്യം ശ്രദ്ധിച്ചോണ്. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. ആദ്യം രണ്ടുപേരും ഇവിടെ ദുഷിച്ചേ, പിന്നൊരുത്തം മാത്രമായി. അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, യേശുവിനെ നോക്കിക്കൊണ്ട് പറയാണ്, നീ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ എന്താ? 33.5 വയസ്സല്ലേ ഉള്ളൂ, ഇനിയും കുറച്ചാളും കൂടെ എന്ത് ചെയ്യണം? ജീവിക്കും. നീ ഒന്ന് പ്രാർത്ഥിച്ച് നീ രക്ഷിക്കും. ഇനി അത് മാത്രമല്ല, ഞങ്ങളെയും രക്ഷിക്ക്. എന്ന് പറഞ്ഞ അവന് ഭൗതികമായ ഒരു രക്ഷയെക്കുറിച്ചുള്ള ചിന്തയുള്ളൂ. ദുഷിക്കുകയാണവൻ എങ്കിൽ അവൻ പറയുക, എന്തെങ്കിലും ചെയ്തു തരുന്നെങ്കിലേ ഒന്ന് എന്നെ കുരിശയിൽ നിന്ന് രക്ഷിക്ക്, കുറച്ചു കാലം കൂടെ ഒന്ന് ജീവിക്കട്ടെ. സ്വരങ്ങൾ ഇതാ ഇന്ന് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഒത്തിരി ഈ ഒരു കാര്യം മാത്രം എംഫസൈസ് ചെയ്യുന്നത്. ഞാൻ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു, ഒത്തിരി രോഗശാന്തികൾ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പല രോഗികൾ സൗഖ്യമാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, ചില സൗഖ്യമാകാതിരുന്നിട്ടുണ്ട്, സൗഖ്യമായി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഐ ബിലീവ് ഇൻ ഹീലിംഗ്. പക്ഷേ അത് സുവിശേഷത്തിന്റെ തൊട്ട് മുമ്പുള്ള കാര്യമാണ്, അതല്ല സുവിശേഷം. കാരണം രോഗസൗഖ്യം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഒരു ദൈവമുണ്ട്, അതുകൊണ്ടാണല്ലോ സൗഖ്യമായത്. പക്ഷെ സുവിശേഷം കേൾക്കാതെ വീണ്ടും ജനിക്കത്തില്ല. എന്താ സുവിശേഷം? ക്രൂശിക്കപ്പെട്ട കർത്താവിനെ നോക്കണം, നോക്കി അവനെ വിശ്വസിക്കണം. ഇവിടെ എഴുത്തെഴുതിയിരിക്കുക, അവൻ പറഞ്ഞ കാര്യമുള്ളൂ, നീ നിന്നെ രക്ഷിക്കുക, എന്നെ കൂടെ രക്ഷിക്കുക, എനിക്ക് എന്തെങ്കിലുമൊക്കെ. ഭൗതികമായ കാര്യങ്ങൾ മാത്രം ഐശ്വരമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുന്നത്. ഞാൻ ഇന്ന് ചോദിക്കുകയാണേ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടുതലും ഭൗതിക ആവശ്യങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ, എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്, കർത്താവ് എന്ന് പിള്ളേരുടെ കാര്യം നോക്കണം, ജോലിയുടെ കാര്യം നോക്കണം, വീട്ടിലെ ഭാര്യ ഒറ്റയ്ക്കാണ് സൂക്ഷിച്ചോണം, ഇങ്ങനെ എന്താ പറഞ്ഞ ഭൗതിക കാര്യങ്ങൾ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തുള്ളെങ്കിൽ ഒന്ന് വീട്ടിൽ പോയി ടെസ്റ്റ് ചെയ്തോണം, വീണ്ടും ജനിച്ചോ ഇല്ലയോ ഒന്ന്. കാരണം അറിയാമോ, വീണ്ടും ജനിച്ചാലേ ആത്മീയമായ കാര്യങ്ങളിൽ മനസ്സ് വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിന് ഇമ്പോസിബിലിറ്റിയാ, എപ്പ കിടന്ന് കറങ്ങിയാലും എവിടെ നിൽക്കും. ഇനി നിങ്ങൾ വേറെ ആളോട് സംസാരിക്കുമ്പം കർത്താവിനെ കുറിച്ച് പറയും, നിങ്ങൾ എന്താ പറയുന്നേ, കർത്താവിനെ സൗഖ്യമാക്കി, കർത്താവിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തി, ഇത് മാത്രമേ നിങ്ങൾ പറയുന്നുള്ളെങ്കിൽ ഒന്നുകൂടെ ചിന്തിച്ചോണം, എന്റെ വീണ്ടും ജനനം ശരിയാണോ അല്ലയോ എന്നുള്ളൊരു കാര്യം. ഇനി ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽസിലേക്ക് പോകുന്നുണ്ട്, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിച്ചു തരാൻ ആഗ്രഹിക്കുക. നമുക്കൊക്കെ യേശുവിനെ കുറിച്ച് പറയാൻ ആവേശം ഉണ്ടാവും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഫൈനൽ ഇയറിന്റെ സമയം, ഞാനിവിടെ അവിടെ കൂട്ടായ്മയ്ക്ക് പോകുമായിരുന്നു. അപ്പൊ പ്രസംഗം കേൾക്കും, പ്രസംഗം കേട്ടപ്പോ പ്രസംഗിച്ച ആൾ യേശുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ആവേശമായി, യേശു ചില്ലറയാണെന്നല്ലോ. ഞാൻ കോളേജ് ചെന്നപ്പോ എന്റെ കൂട്ടുകാരൻ്റെ ആയിഷോട് പറഞ്ഞു, രാജേഷേ എടാ നിങ്ങളുടെ ദൈവമൊന്നും അല്ല, എടാ ദൈവം ഞങ്ങളുടെ യേശു, അട ദൈവം യേശു ആരാന്നറിയാവോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ രാജേഷ് ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അതെന്റെ ഹൃദയത്തിൽ മാംസപ്പലയിൽ ഉറച്ചു. രാജേഷ് പറഞ്ഞെടാ, കഴിഞ്ഞ ആഴ്ച എന്റെ കൂടെ കള്ളു കുടിച്ച് നീയാണോ യേശുവിനെ കുറിച്ച് പറയുന്നത്? എന്താ പാർക്ക് വേണമെങ്കിൽ യേശുവിനെ കുറിച്ച് ആവേശം കൊള്ളാമെന്ന്, ഞാനും ആവേശം കൊണ്ടു, കൂട്ടാമയ്ക്ക് പോകുന്നുണ്ട്, കേട്ടപ്പോ തോന്നി യേശു ചില്ലറ പാർട്ടിയല്ലോ. അതിപ്പം ഏതെങ്കിലും സിനിമാ താരങ്ങളെ കുറിച്ച് ആവേശം കൊള്ളുന്നവരുണ്ട്, അതുപോലെ യേശുവിനെ കുറിച്ചും ആവേശം കൊള്ളാം. യേശുവിനെ കുറിച്ച് കുറച്ച് കാര്യം കേൾക്കുമ്പോ, അതുകൊണ്ട് വീണ്ടും ജനിച്ചവരായിരിക്കണം നിർബന്ധമേ ഇല്ല. ഓർത്തോണം, ഇവിടെ നിൽക്കുന്ന ആള് വീണ്ടും ജനിക്കുന്നതിന് മുമ്പേ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞതാ. ഓക്കെ, വീണ്ടും ജനിക്കാതെ എന്ത് ചെയ്യാം, യേശുവിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മുടെ സുവിശേഷം പറച്ചിൽ വീണ്ടും ജനിച്ചതായതുകൊണ്ട് നിർബന്ധമൊന്നുമില്ല, ആർക്ക് വേണ്ടത് ഉയരം പറയാം. ഇവിടെ യേശു പറഞ്ഞൊരു കാര്യം ഇതാ, ഇവിടെ നോക്കുക, എന്നിട്ട് അടുത്ത് ഇവന്റെ മാനസാന്തര സ്റ്റെപ്പ് ശ്രദ്ധിച്ചു, ഞാൻ അടുത്ത ഫേസിലേക്ക് വരാം. 40 വാക്യം, വേഴ്സ് 40, ലൂക്ക് 23 വേഴ്സ് 40. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? കുരിശക്കിടക്കുന്ന കള്ളൻ, അവന്റെ മനസ്സിലൊരു ചേഞ്ച് വരിക. നല്ല കള്ളൻ നമ്മൾ പറയുന്നേ, എന്താ ചേഞ്ച് വന്നേ, ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് എന്നെ മറുപടി കിട്ടി. എന്നറിയാമോ, ഇവൻ യേശുവിനെ നോക്കി കിടക്കുകയായിരുന്നു, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും. ഈ കുരിശ കിടന്നപ്പോഴത്തേന് വലത്താണോ ഇടത്താണെന്ന് അറിയാമല്ല, ഇവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പുറത്തെ വശത്താണ് യേശു, എങ്കിലാണ് വലത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇവൻ യേശുവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ടാ പറഞ്ഞത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കണം, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ നോക്കണം. ഇവൻ ഇവിടെ കിടന്ന് 6 മണിക്കൂർ എന്നറിയ ആദ്യം ചീത്തവിളിയായിരുന്നു. ഇവനും മറ്റവനും കൂടെ ചേർന്ന്, രണ്ടുപേരും കൂടെ ചേർന്ന് ഭയങ്കര എന്നാ പറഞ്ഞേ, നമ്മുടെ പറഞ്ഞ കണ്ണു പൊട്ടിയാൽ പറ്റാത്ത ചീത്ത വിളിച്ചോണ്ടിരുന്നേ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് റെസ്പോൺസ് ഒന്നും കാണുന്നില്ല. കഴിഞ്ഞ ഒരു സഹോദരി സാക്ഷി പറഞ്ഞപ്പോഴത്തേന് ഒരു പാസ്റ്റർ ചീത്ത വിളിച്ചു. അപ്പൊ സഹോദരി എഴുതിയിരിക്കുകയാണ്, പക്ഷെ പാസ്റ്റർ ചീത്ത വിളിക്കുന്നില്ല തിരിച്ച്. അപ്പൊ പുള്ളിക്കാരി ചിന്തിക്കുകയാണ്, സി ഞാൻ അങ്ങോട്ടൊന്ന് പറഞ്ഞ് ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ അത് ക്യാൻസലായി, പക്ഷേ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറയാത്തപ്പം ക്യാൻസൽ ആകുന്നില്ല, എന്റെ ഉള്ളിൽ കുറ്റബോധം വന്നു തുടങ്ങി. അപ്പോൾ യേശു ഒരു പ്രതികരണം ഇല്ലാതെ യേശുവിനെ സകലമായ മനുഷ്യൻ വന്ന് ചീത്ത വിളിക്കുന്നു, ഇവനും കുറഞ്ഞേരം ചീത്ത വിളിച്ചു, പക്ഷെ ഒരു കുലുക്കവും ഇല്ല. വളരെ ശാന്തനായി യേശു തന്റെ ശുശ്രൂഷ പൂർത്തിയാക്കുക. യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ എന്നെ എന്ത് ചെയ്യണം, എന്റെ അമ്മയെ നോക്കണം. അമ്മയോട് പറഞ്ഞു, യോഹന്നാനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. പിതാവ് ഇവർ ചെയ്യുന്ന അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ, ക്രൂശിലെ മൊഴികൾ ഇങ്ങനെ യേശു ഇങ്ങനെ എന്തിരിക്കുക, യേശു തന്നെ ശുശ്രൂഷ പൂർത്തിയായിക്കൊണ്ടിരിക്കുക, മഹാപുരോഹിത ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുക. വളരെ കൂളായിട്ട് ഇതിന്റെ നടുവിൽ ഇവൻ യേശുവിനെ തന്നെ നോക്കി 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 നിന്നപ്പം ഇവന്റെ കാര്യം മനസ്സിലായി. അവൻ പറയാണ്, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. അയ്യോ, ഞാൻ ഒരു പാപിയ, എനിക്ക് കിട്ടിയ ശിക്ഷ ന്യായമാ. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ ആദ്യം ഉണ്ടാവുന്ന ഒരു കാര്യമാണെന്ന് അറിയാമോ, ഞാനൊരു പാപിയാണെന്നുള്ള തിരിച്ചറിയണം. സൂക്ഷിച്ചു നോക്കണം കേട്ടോ. പത്രോസ് വള്ളം നിറച്ച് മീൻ കിട്ടി, യേശുവിനെ സൂക്ഷിച്ചു നോക്കി, കുറച്ചു നേരം നോക്കിയതേ ഉള്ളൂ കേട്ടോ. പത്രോസ് പറയാണ്, അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ. യേശുവിനെ ശ്രദ്ധിക്കാതെ, യേശുവിനെ സൂക്ഷിച്ചു നോക്കാതെ നമുക്കൊരിക്കലും മാനസാന്തരം ഉണ്ടാകത്തില്ല. എന്തൊക്കെ നല്ല കാര്യങ്ങൾ കേട്ടാലും യേശുവിനെ നോക്കാതെ നമുക്കൊരിക്കലും മാനസാന്തരം ഉണ്ടാകത്തില്ല. അപ്പൊ ആദ്യം പറഞ്ഞ കാര്യം ഇതാണ്, ന്യായമായ ശിക്ഷ എനിക്ക് കിട്ടിയത് കർത്താവേ. തീർന്നില്ല. അടുത്ത് പറയാണ് എന്താണ്, 44 വാക്യം, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. എന്താ അർത്ഥം എന്നെ അറിയാമോ? യേശുവിൽ പാപമില്ല എന്ന്. ഓ, ഒരു തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആശാൻ അടിക്കുന്നത് മനസ്സിലായില്ല പുള്ളിക്കാരന്. പക്ഷെ സംഭവം ഇത് തന്നെ അറിയാം, ആത്മാവ് പ്രവർത്തിച്ചോണ്ടിരിക്കുക ഉള്ളില്. ആത്മാവ് പ്രവർത്തിച്ചപ്പോ തിയോളജി വരിക. എന്താ തിയോളജി? യേശു ഒരു പാപവും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളിൽ ആര് പാപത്തെ കുറിച്ച് എനിക്ക് ബോധ്യം വരുത്തും? പൗലോസ് പറഞ്ഞു, യേശുവിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല. കുരിശെ കിടക്കുന്ന കള്ളൻ അത് തന്നെ പറയാം. പൗലോസ് അതൊക്കെ വലിയ വെളിപ്പാടി പ്രാപിച്ചപ്പം പുള്ളിക്കാരൻ അഞ്ചുവിന്റെ യേശുവിനെ നോക്കിയപ്പോ പ്രാപിച്ചു. പറയാണ്, ഇവൻ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല, ഒരു പാപവും ചെയ്യാത്ത, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നീ അവിടെ കൊണ്ടും തീർന്നില്ല കേട്ടോ. അടുത്ത വാക്യം, പിന്നെ അവൻ, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. ഓ, എന്താ 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 എന്താ? യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണം. ഈ മരിക്കാൻ കിടക്കുന്ന 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ കുരിശ കിടക്ക, ഏത് നിമിഷവും മരിക്കാം. ആ മരിക്കാൻ പോകുന്ന ആള് രാജ്യത്വം പ്രാപിച്ചു വരുമെന്നൊരു വെളിപ്പാട് ഇവന്റെ ഉള്ളിലേക്ക് വരികയാണ്. ഇതാ വീണ്ടും ജന്മത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞേ. ഇതുവരെ ഈ എന്നൊക്കെ മനസ്സിലാകാത്ത കാര്യങ്ങൾ ഒറ്റ മൊമെന്റ് കൊണ്ട് മനസ്സിലാവുന്നു. ഇതുവരെ അനേക നാള് വായിച്ചിട്ടും കേട്ടിട്ടും പഠിച്ചിട്ടും മനസ്സിലാകാത്ത കാര്യം വീണ്ടും ജനിക്കുന്ന മൊമെന്റ് വരുമെന്ന് ഞാൻ പറയാം. യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ. ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള വെളിപ്പാട് ഇവന് കിട്ടി, ഇതിനെ കിട്ടി, ആ കുരിശ കിടന്ന സമയം കിട്ടി. അതുവരെ ചീത്തൊളിച്ച മനുഷ്യനാ, ഏതാനും സെക്കൻഡിനകം എവിടെയോ എന്തോ സംഭവിച്ചു. ഒറ്റ കാര്യമുള്ളൂ, ഇവൻ യേശുവിനെ തന്നെ നോക്കി. ലുക്ക് അൺ ടു ജീസസ്, ബിഹോൾഡ് ജീസസ്. നീ രാജ്യത്വം പ്രാപിച്ചു വരും. അതുമാത്രമല്ല, അപ്പോൾ എന്നെ ഒന്നോർത്താൽ ഞാനും രക്ഷപ്പെടുമെന്ന്. അതാ വിശ്വാസം. രാജ്യത്തെ പ്രാപിച്ചു വരുമെന്ന് മാത്രമല്ല, നീ എന്നെ അന്നേരം ഒന്നോർത്താൽ ഞാനും രക്ഷപ്പെടും. ജീവിതകാലം മുഴുവൻ പാപത്തിൽ ജീവിച്ചവനാ, ഒരു നന്മ പോലും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെയുള്ള ഗ്യാപ്പ് കിട്ടില്ല. കുരിശ കിടക്കുമ്പോ എന്നെ നന്മ ചെയ്യാനായിട്ടാ. കുറച്ച് കഴിയുമ്പോ നമ്മൾ കാണുന്നുണ്ട്, ആ ഒരു പടയാളികൾ നിന്റെ കാലൊടിച്ചു എന്ന് പറഞ്ഞാൽ ഇനി പെട്ടെന്ന് മരിക്കാൻ വേണ്ടിട്ട് ചെയ്ത കാര്യം. യേശു ഓൾറെഡി മരിച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു നന്മ പോലും ചെയ്യാൻ അവന് ഗ്യാപ്പ് കിട്ടിയില്ല. ജീവിതകാലം മുഴുവൻ പാപത്തിൽ ജീവിച്ചവൻ, അവൻ യേശുവിനെ ഒന്ന് നോക്കിയിട്ട്, യേശുവേ നീ രാജാവായി വരും, നീ രാജ്യത്വം പ്രാപിച്ചു വരും, അപ്പോൾ എന്നെയും ഓർക്കണമേ. എന്നെ ഓർത്താ മതി, ഞാൻ രക്ഷപ്പെടും, വേറെ ഒന്നും വേണ്ട. മറ്റേ ആ ശതാധികം പറഞ്ഞ പോലെ, നീ ഒരു വാക്ക് കൽപ്പിച്ചാ മതി. ഇവൻ അടുത്ത ലെവലുള്ള വിശ്വാസമാ. നീ വാക്കൊന്നും പറയണ്ട, നീ എന്നെ ഒന്ന് ഓർത്താ മതി. ഈ പറയുന്നതിന്റെ മുമ്പത്തെ സ്റ്റെപ്പാണ് എന്ത്? ഈ ഓർക്കുന്ന സ്റ്റെപ്പ്. ഓർത്ത കാര്യമാണല്ലോ നമ്മൾ പറയുന്നത്. ശതാധികം പറഞ്ഞ ഒരു വാക്ക് കൽപ്പിച്ചാ മതി. ഇവൻ പറഞ്ഞു, കർത്താവ് വാക്കൊന്നും കൽപ്പിക്കണ്ട, എന്ത് ചെയ്താ മതി, ഒന്ന് ഓർത്താ മതി. കാനാലിലെ കല്യാണത്തിന് അതുപോലെ സംഭവിച്ചത്. യേശു ഒന്ന് ഓർത്തു, പച്ചവെള്ളം വീഞ്ഞായി. അതാ സംഭവിച്ചത്. ഒന്നും പറഞ്ഞൊന്നുമില്ല, യേശു ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാ ഇവിടെ സംഭവിച്ചത്. ഈ പാപത്തിൽ കിടന്ന ഈ മനുഷ്യൻ യേശു ഓർത്തപ്പോൾ യേശു പറയാണ്, ടുഡേ, ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും. ഇതാ വീണ്ടും ജനനത്തിന്റെ ഒരു മിറക്കിൾ. കർത്താവ് അത് ക്രൂശ വെച്ച് കാണിച്ചു നിട്ടാ പോയെ എങ്ങനെ വീണ്ടും ജനിക്കുന്നതെന്ന്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ, പുത്രനെ നോക്കുക. പുത്രനെ നോക്കുമ്പോൾ, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ നോക്കുമ്പോൾ ആദ്യം തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്, ഞാൻ ആരാ? ഞാനൊരു പാപിയ കർത്താവേ. അത് മാത്രമല്ല, നീ ഒരു പാപവും ചെയ്തിട്ടില്ല കർത്താവേ, നീ രാജ്യത്വം പ്രാപിക്കും കർത്താവേ, എന്നെ ഒന്ന് ഓർത്താ മതി കർത്താവേ. This is the miracle of born again. ദാ വീണ്ടും ജനനം. ഇതൊരു ഒരു മാറ്റം ആട്ടെ. പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ പുതിയതാകുക എന്നതിന്റെ അർത്ഥം. ഈ പഴയ പരിപാടിയുടെ കൂട്ടത്തിൽ ഒരു അഡീഷൻ ഒന്നും അല്ല കേട്ടോ. പണ്ട് പാട്ട് പാടുമായിരുന്നു, ആ ഇപ്പം പുതിയ വേറെ ചില പാട്ടാ പാടുന്നേ, അതല്ല ഈ പരിപാടി. പണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു എഴുതി വെച്ച പ്രാർത്ഥന, ഇപ്പൊ എഴുതുന്ന എഴുതാത്ത പ്രാർത്ഥനയാണ്. ചിലർക്ക് എഴുതാത്ത പ്രാർത്ഥനയില്ല, അതല്ല വീണ്ടും ജനനം. പുതിയതാന്ന് പറഞ്ഞാൽ അത് പുതിയതാ. ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 Corinthians 6:9 വാക്യങ്ങളൊന്ന് വായിക്കാവോ.
അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ?
ആ ശ്രദ്ധിച്ചേ, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ആ താഴേക്ക് വായിച്ചു.
നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ.
ആ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ.
ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല.
ആ ശ്രദ്ധിച്ചേ, ഇപ്പൊ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ ഒരുവനെ പുതിയ സൃഷ്ടിയാക്കി ദൈവരാജ്യത്തിലോട്ട് കയറ്റുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? ആദ്യം സംഭവിക്കുന്നത് അവന്റെ ഹൃദയത്തിലൊരു ഭയങ്കര ഒരു മാറ്റം. പിന്നെ അവൻ അന്യായം ചെയ്യാൻ പറ്റത്തില്ല, അന്യായത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഇതാ മാനസാന്തരം, വീണ്ടും ജനനത്തിന്റെ മിറക്കുള്ളതാ. ഇത്രയും നാൾ കള്ളനായിട്ട് നടന്നെങ്കിൽ ഇനി അവന് കള്ളനായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഇത്രയും നാൾ വഞ്ചകനായിട്ട് നടന്നെങ്കിൽ ഇനി അവന് വഞ്ചകനായി ജീവിക്കാൻ പറ്റത്തില്ല. അതിന്റെ കാരണം അവന്റെ ഉള്ളിൽ ഒരു പുതിയ പ്രമാണം വന്നു, അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു, അവന്റെ ഉള്ളിൽ കുറച്ചും കൂടെ പറയാം അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം അവന്റെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുക. അതുകൊണ്ട് അവന് പഴയതുപോലെ പോകാൻ പറ്റത്തില്ല. ഈ വീട്ടിൽ ചെന്ന് ഈ വാക്യൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ഈ ലിസ്റ്റിന്റെ അകത്ത് എവിടെങ്കിലുമൊക്കെ ഞാൻ പെടുവെന്ന് ചിന്തിച്ചോണം. ഇവിടെ എടുത്ത് വാക്യം ശ്രദ്ധിച്ചോണേ, ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്നാ കേട്ടോ, അല്ലെ? അങ്ങനല്ലേ എഴുതിയിരിക്കുന്നേ? They will not inherit the kingdom of God എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവിടെ കിങ്ഡം ഓഫ് ഗോഡ് ആരംഭിക്കും, പക്ഷെ അത് അവകാശമാക്കുന്ന സമയം വരുന്നേ ഉള്ളൂ. ഒരു വാക്യം ഇവിടെ വായിച്ചു, ഗലാത്തി ലേഖനം അതിന്റെ 5 Galatians 5 അതിന്റെ 19 വാക്യം. Galatians 5:19 onwards.
ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻപുകൂട്ടി പറയുന്നു.
ലിസ്റ്റ് വേറെ കുറച്ചുകൂടെ അഡീഷൻ കൊടുത്തിരിക്കുക. മുൻപുകൂട്ടി നേരത്തെ മുൻപ് പറഞ്ഞായിരുന്നു, ഒന്നുകൂടെ പോൾ റിപ്പീറ്റ് ചെയ്യുക. എന്താണ്? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്. ഈ വക പ്രവർത്തിക്കുന്നവർ എന്ത് ചെയ്യത്തില്ല? ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന്. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പിണങ്ങിയിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. പിണങ്ങണമെന്ന് ഞാൻ നിങ്ങളോട് പറയല്ല, പക്ഷെ വീണ്ടും ജനിച്ച ഒരുവന്റെ ഉള്ളിൽ വേറൊരു പ്രമാണം ഉള്ളതുകൊണ്ട് അവൻ എപ്പോഴും ഇങ്ങനെ പിണങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ചിലരെന്ത് കാണിച്ചാലും പെട്ടെന്ന് അങ്ങ് പിണങ്ങുന്നേ, പിണങ്ങിയാൽ പിന്നെ ഒന്നും മിണ്ടത്തില്ല പിന്നെ. പക്ഷെ ദേ ക്ലെയിം ദാറ്റ് ദേ ആർ ബോൺ അഗൈൻ. ഫണ്ടമെന്റലി പ്രോബ്ലം ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞത് യേശു പറഞ്ഞു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മെ പരിശോധിച്ചോണം. അങ്ങനെ ഞാൻ ഈ പറഞ്ഞു തരുന്നേ. ഞാൻ പറഞ്ഞിട്ട് കാര്യം ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലല്ല ഞാനെങ്കിൽ ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കണം. കാരണം യേശു സത്യസത്യമായിട്ട് പറഞ്ഞെങ്കിൽ പുതിയ ജനനത്തിലൂടെ അല്ലാതെ ദൈവരാജ്യത്തിൽ കടക്കാൻ വേറെ മാർഗമില്ല. നോ ചെല്ലു പറഞ്ഞറിയോ, എനിക്ക് പിണക്കൊന്നുമില്ല പക്ഷെ ഞാൻ മിണ്ടത്തില്ല. എന്താ പിണക്കൊന്നും ഇല്ല പക്ഷെ എന്ത് ചെയ്യത്തില്ല? ആർക്കും നിങ്ങളും ഇല്ല ഒന്നും മിണ്ട്, നിങ്ങളും മിണ്ടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് പിണക്കൊന്നുമില്ല ഞാൻ മിണ്ടുന്നില്ല മിണ്ടത്തില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്നാ അറിയാമോ? ഒന്നാന്തരം പിണക്കം കിടക്കുക പിന്നെ പല്ല് കടിച്ചങ്ങ് നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ നിർത്താം, കാരണം അറിയോ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ല. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ ടേക്ക് സീരിയസ്ലി ദൈവവചനം വളരെ സീരിയസ് ആയിട്ട് നമ്മളൊന്ന് കണ്ടേ. സി ഇടയ്ക്ക് ഒരു മനുഷ്യനില്ലേ പിണക്കമൊക്കെ ഉണ്ടാവും, അതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇടയ്ക്കിടയ്ക്കെല്ലാം പിണക്കുവാ. ഞാൻ നിങ്ങളോട് ഒരു സിമ്പിൾ ടെസ്റ്റ് പറയാം. വീട്ടിൽ ചെന്നിന്ന് ഭാര്യമാരായ സഹോദരിമാര് ഭർത്താക്കന്മാരോട് ചോദിക്കണം, ചേട്ട ചായ എന്ത് വേണം വിളിച്ചാലും കുഴപ്പമില്ല, ഞാൻ ശരിക്കും വീണ്ടും ജനിച്ചതാണോ? കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ അറിയാമെന്ന്. ഭർത്താക്കന്മാരാരോടും കൂടെ ചോദിക്കണം, ഭാര്യമാരോടും കൂടെ ചോദിക്കണം. പക്ഷെ ഒരു ചെറിയൊരു പോസ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുകയാണ്, അതായത് ഈ നിങ്ങളുടെ ഭാര്യ സ്പിരിച്വൽ അല്ലെങ്കിൽ ഭാര്യയോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അറിയോ, അച്ഛനെ പോലെ നല്ല മനുഷ്യൻ വേറെ ആരുമില്ലെന്ന് പറയും. ഞാൻ പറഞ്ഞത് തുടർമാനമായി പകയിൽ ജീവിക്കുന്ന ഒരാള് അത് ചൂണ്ടിക്കാണിക്കുന്ന അറിയാമോ? എനിക്കത് ഫണ്ടമെന്റൽ പ്രോബ്ലം വീണ്ടും ജനിക്കാത്തതാണ്. കാരണം അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന്. കാരണം പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ വസിക്കുമ്പം പരിശുദ്ധാത്മാവിനെ ഒരുവിനെ വെറുതെ വിടത്തില്ല. ഡോണ്ട് ക്വഞ്ച് ദ സ്പിരിറ്റ്. അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും പറയാം, ഫർദർ ലെവലുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം ഉറപ്പാക്കേണ്ട ഒരു കാര്യം, ഞാൻ വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്നുള്ളതാ. വീണ്ടും ജനിച്ചാൽ അന്യായത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഇടയ്ക്കൊക്കെ വീഴ്ചയൊക്കെ വരാമെന്ന്, തെറ്റൊക്കെ പറ്റാം, അതൊന്നും പ്രശ്നമല്ല, മനുഷ്യനല്ലേ, ഇടയ്ക്ക് വീഴ്ച വരാം. പക്ഷെ തുടർമാനമായി കോപത്തിൽ ജീവിക്കുക, തുടർമാനമായി പകയിൽ ജീവിക്കുക, തുടർമാനമായി അസൂയയിൽ ജീവിക്കുക, തൊട്ടപ്പണക്കുക, അയലോകാരോടെല്ലാം ശത്രുതയാ. ചിന്തിച്ചോണം, കരിസ്മാറ്റിക് അസംബ്ലിയിൽ വരുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, സ്തോത്ര കാഴ്ച ഇടുന്നുണ്ട്, കർത്തൃമേശം എടുക്കുന്നുണ്ട്, പക്ഷെ വീണ്ടും ജനിച്ചു കാണാൻ സാധ്യതയില്ല. നോ, ഞാൻ പറഞ്ഞത് മേക്ക് ഷുവർ ദാറ്റ് സി കുഴപ്പമില്ലെന്ന്. ഞാൻ പറഞ്ഞത് ജോൺ വെസ്ലി എന്ന് പറഞ്ഞ മനുഷ്യനെ കുറിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ജോൺ വെസ്ലിയുടെ കാര്യവും മറ്റുള്ളവരുടെ കാര്യവും. മാർട്ടിൻ ലൂതർ അങ്ങനെയായിരുന്നു. മാർട്ടിൻ ലൂതർ ദൈവരാജ്യം പ്രാപിക്കാൻ വേണ്ടി അധ്വാനിച്ചത്, പുള്ളിക്കാൻ അതിനുവേണ്ടിയുള്ള സ്റ്റെപ്പാ വെച്ചത്. പക്ഷേ ഒരു നിമിഷം പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാട് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം മാറി. വിശ്വാസത്താലാണ്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. ഇപ്പൊ ഞാൻ ഈ ദൈവരാജ്യത്തിന്റെ കാര്യം പറഞ്ഞത്, ദൈവരാജ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ആത്മാവിലുള്ള ജീവിതമാണ്. അതെന്താണെന്ന് ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയാം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ചർച്ചയിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും പിന്നെ പാട്ടുപാടുന്നതും അല്ല ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള ജീവിതമാ, പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാ, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിലുള്ള ജീവിതമാ. ആ ജീവിതം ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളെ ജഡത്തിൽ നിന്നിച്ചു മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് വെയർ വി നീഡ് ടു ബി വെരി സീരിയസ്. ഞാൻ വീണ്ടും പറയാം, എന്നാൽ ഒരു കാര്യം കൂടെ തിരിച്ചറിഞ്ഞു ഞാൻ അവസാനിപ്പിക്കുക. നിരന്തരമായി വീണ്ടും ജനിച്ച ദൈവവേദന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കും. വീണ്ടും ജനിച്ച ദൈവവേദന്റെ പ്രത്യേകത അറിയാമോ? എവിടെങ്കിലും അവന് വീഴ്ച വരുമ്പോൾ ആത്മാവനെ കൺവിക്ട് ചെയ്യും, അപ്പോൾ അനുതാപത്തിന്റെ കരച്ചിൽ അവന്റെ ജീവിതത്തിലുണ്ടാവും. നിങ്ങൾക്ക് എവിടെങ്കിലും ഒരു കോപം വരുമ്പോൾ അനുതാപത്തിന്റെ കണ്ണുനീരുണ്ടോ? എവിടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടാകുമ്പോൾ എന്റെ കർത്താവേ തെറ്റിപ്പോയല്ലോ? എവിടെങ്കിലും ആരോടെങ്കിലും ഒരു വൈരാഗ്യം തോന്നുമ്പോൾ, ചിലപ്പോൾ അന്നേരവും തോന്നിയെന്ന് വരത്തില്ല, ഇച്ചിര കഴിയുമ്പോൾ അങ്ങോട്ട് മാറി, ഒരു ദിവസം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞു, അപ്പോഴാണ് ഒരു വചനം കേട്ടു, ഉടനെ പെട്ടെന്ന് ബോധ്യം വന്ന് കർത്താവേ ആ സഹോദരമായിട്ടുള്ള എന്റെ ബന്ധം ശരിയല്ലല്ലോ, എന്നോട് ക്ഷമിക്കണേ. ഇതുണ്ടെങ്കിൽ ഞാൻ പറയാം അതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? നിങ്ങൾ ദൈവരാജ്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിലുള്ള എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അതാ. കാരണം എന്നറിയാമോ? കാരണം അവൻ ഈ പാപത്തിൽ നിന്ന് വേർപെട്ടതുകൊണ്ട് എവിടെങ്കിലും പാപവുമായിട്ടൊരു ടച്ച് വരുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു കരച്ചിലും അനുതാപവും അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയും, അയ്യോ എന്റെ കർത്താവേ എന്നുള്ള നിലവിളിയും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. കാരണം മറ്റൊന്നുമല്ല, എന്നറിയാമോ? അത് ഒരു എക്സാമ്പിൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് പന്നി, പന്നിയെ ചെളിയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പന്നി എന്ത് ചെയ്യും? അവിടെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് അതൊരാഘോഷമാക്കും. എന്നാൽ ഒരു പൂച്ചയെ ചെളിയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അത് പെട്ടെന്ന് മടങ്ങി വന്നിട്ട് കൈയും കാലും എല്ലാം നക്കിക്കൊണ്ടിരിക്കും. എങ്ങനെ അത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും? പന്നി ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ കാണിക്കുന്നു, കാരണം പാപത്തിൽ പിന്നെ അവനങ്ങ് ആഘോഷിക്കുക. പക്ഷെ പൂച്ച അങ്ങനെയല്ല. എവിടെങ്കിലും ഒരു ചെളി പറ്റുമ്പോൾ അവൻ വീണ്ടും വന്ന് തുടച്ച് വൃത്തിയാക്കി നക്കി ക്ലീൻ ചെയ്ത് നടക്കുന്ന, ഇതാ ദൈവം വീണ്ടും ജനിച്ചവന്റെ പ്രത്യേകത. അവൻ ചിലപ്പോൾ ചെളിയിൽ പോയെന്ന് വരാം, അവന് വീഴ്ച വന്നെന്ന് വരാം, പക്ഷെ അവൻ അവിടെ കിടക്കത്തില്ല. കാരണം എന്നറിയാമോ? അതിൽ സന്തോഷിക്കാൻ കഴിയത്തില്ല, കാരണം അവന്റെ ഉള്ളിൽ മറ്റൊരു പ്രമാണം കിടക്കുന്നതുകൊണ്ട് അവൻ അലറി വിളിക്കും, കർത്താവേ എന്നോട് കരുണ വന്നണമേ, എന്നോട് ക്ഷമിക്കണേ. ഇതാ പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. കാരണം പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധ്യം വരുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇത് തിരിച്ചറിയാനായിട്ട് കഴിയും. അതാ വീണ്ടും ജനിച്ചു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവ്. ഹല്ലേലൂയ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org